Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Satpratyaya kim nu vihaya santam hridyesha chintarahito hridakya கதம் ஸ்மராமஸ்தமமேயமேகம் தஸ்ய ஸ்மிருதிஸ்தத்ர த்ருடைவ நிஷ்டாம் மிருத்யுஞ்சயம் மிருத்யுபியாஸ்ரிதானாம் அஹம் மதிர் மிருத்யுமுபைதி பூர்வம் அத ஸ்வபாவாத் அமிர்தேஷு தேஷு கதம் புனர் மிருத்யுதியோ அவகாஷ. ரெண்டு ஸ்லோகம். ஆதித்தே ஸ்லோகம் நம்ம அர்த்தம் பண்ணு பரிபூர்ணமாய ஆத்மநிஷ்ட ஆத்மசம்ஸ்திதி. உபதேசசாரத்தில் மகர்ஷி பண்ணு ஆத்மாவினே காணுக என்னது சரியல்ல. ஒரு வஸ்துவாய்ட்டு ஆத்மாவினே எங்க காணும்? காணுனதொக்கே நஸ்வரமான. அப்ப ஆத்மாவினே காணுகல்ல, ஆத்மாவாய் இருக்க தான் ஆய், அதாவது தான் அல்லாத்த ரெண்டாமது வஸ்துக்களொக்கே அகந்து கழிஞ்சால் தான் தானாய் நிற்கிற ஸ்திதி ஆத்மசம்ஸ்திதி ஸ்வாத்மதர்சனம். அதினான ஆத்மதர்சனம் என் பண்ணது. அதினே தத்ர திருடைவ நிஷ்ட என் ஆதத்தை ஸ்லோகம் கொண்டு பண்ணு. ஸ்வரூபத்தில் நிஷ்ட தெட்டிதாரணகளொக்க நீங்கி அத்தியாசம் என் வேதாந்தத்தில் பயணும். கயறில் பாம்பினே அத்தியசிப்பிக்க, அதாவது சூப்பர் இம்போசிஷன். கயறில் பாம்புண்டன்னு தோணுன போல ஸ்வரூபத்தில் சரீரம் ஸ்திரீ புருஷன் அநேக இம்போசிஷன்ஸ் ஸ்வரூபத்தில் தன்னில் அது மாறி கழிஞ்சால் திருடைவ நிஷ்டா தான் பிரஜையான. என்னச்சால் அதொரு கான்செப்ட் அல்ல, ஓரோ மொமெண்டிலும் உள்ள எக்ஸ்பீரியன்ஸ், ஓரோ க்ஷணத்திலும் உள்ள அனுபூதி. ஞான் பிரஜையான பிரதிபோத விதித்தம் உபனிஷத்து பரந்து ஓரோ போதத்திலும் அது அறியப்படும், ஓரோ க்ஷணத்திலும் அது பிரகாசிக்கும். பிரதிபோத விதித்தம் மதம் அமிர்தத்வம் ஹி விந்ததே ஆத்மனா விந்ததே வீரியம் வித்யா விந்ததே அமிர்தம். அப்படே பிரதிபோத விதித்தம் ஓரோ க்ஷணத்திலும் இது எக்ஸ்பீரியன்ஷியல் ஆயிட்டு அனுபூதிபரமாயிட்டு இது பிரகாசிக்கும். அனுபவம் நல்ல தெளிவுண்டு. அதான ஆத்மநிஷ்ட என் ஆதத்தை ஸ்லோகம் கொண்டு பண்ணு. ஈ அனுபூதிக்கு தடசம் எந்த? அகங்காரம். அகங்காரம் எங்கே நசிக்கும்? ஒரு சாதனை கொண்டும் நசிக்கல. காரணம் சாதனை செய்யுனதே ஈ அகங்காரோ. சைவ சித்தாந்தத்தில் கண்ணுடைய வள்ளலார் என்ன சித்தன் அது ஒரு பாட்டில் பண்ணு, தன்னிழப்பை என்ன கற்று சாதிப்பன். தன்னிழப்பை, தன்னிழப்புன்னு வச்சா தான் இல்லாதாவ. ஈ தான் இல்லாதாவது எங்கே சாதிக்கும்? சாதிக்கணும்னு ஆகிரகிக்கிறது தானே தானாணோ. அயள் உள்ளத்தோளும் அது எங்கே சாதிக்கும்? தன்னிழப்பை என்ன கற்று சாதிப்பன். அப்ப அது சாதிக்க உன்னதமாய ஒரு சந்நிதியிட முன்பிலே சாதிக்கள்ளு. அல்லாது ஈ ஜீவப்பிரயத்னம் ஒரு லிமிட்டு வரை. ஜீவப்பிரயத்னம் எது வரைன்னு வச்சால் ஜீவப்பிரயத்னம் கொண்டு சாத்தியமல்லாது அறியண வரை ஜீவப்பிரயத்னம். அதின் எத்திர எக்ஸ்டென்ட் பிரயத்னம் செய்ய பற்றோ அத்தையும் பிரயத்னம் கழியுமோ அது அடங்கும், பதுக்க பின்வாங்கும். அதுவேற ஈ ஜீவப்பிரயத்னம். அது கழிஞ்சாலோ மிருத்யுஞ்சயம் மிருத்யுபியாஸ்ரிதானாம் அஹம் மதிர் மிருத்யுமுபைதி பூர்வம். பகவானே ஆசிரிக்கணும். மிருத்யுவினே ஜெயிச்சவனான மிருத்யுஞ்சயன். பகவான் என்னும் பரையாம், ஞானிகள் என்னும் பரையாம், ரெண்டும் வித்தியாசம் ஒன்னும் இல்ல. நடக்கிற ஈஸ்வரஸ்வரூபிகள் தனியான அவர். காரணம் அவருடைய சரீரத்தின் உள்ளில் அவருடைய வியக்திபோதம் இல்ல, அப்படி ஈஸ்வரனே உள்ளு. அதுகொண்டு சத்குருவினையோ சர்வேஸ்வரனையோ சரணம் பிராபிக்கும்போ அஹம் மதிர் மிருத்யுமுபைதி பூர்வம். அஹம் புத்தி அகங்காரம் அப்பத்தன மரிச்சு போகணும். அகங்காரம் மரிச்சு கழிஞ்சா பின் மரணம் இல்ல. ஈ அகங்காரத்தாணோ ஜனனவும் மரணவும் ஒக்க. இப்போ பிரபோதபூர்வம் இருக்கும்போது தான் ஈ அகங்காரம் ஜீவத்வபாவனம் மரிச்சு கழிஞ்சால், வியக்திபோதம் மரிச்சு கழிஞ்சால் பின் மரணம் இல்ல. பின்னோ ஸ்வபாவாதமிருத்தேஷு சுவாபாவிகமாயிட்டுள்ள அமிர்தத்வம். அமிர்தத்வம் எவிடுனும் வந்ததல்ல, நம்மளோட ஸ்வரூபமானது, புறத்துன்னு கொண்டு வந்ததொன்னும் அல்ல. சுவாபாவிகமாய அமிர்தத்வம் அவர்க்கு சித்திக்கும். പിന്നെ കഥം മൃത്യുധിയോവകാശ, അതിനുമേലെ ഇനി എവിടെ മൃത്യു എവിടെ മരണം. ഇങ്ങനെ ആദ്യത്തെ രണ്ട് ശ്ലോകം. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ ഈ ജഗത്തിനു മുഴുവൻ പരമകാരണമായിട്ടുള്ള സത്ത, അതിനെ കുറിച്ച് പറയുന്നു. സർവൈർ നിദാനം ജഗതോഹമശ്ച വാച്യ പ്രഭു കശ്ചിത് അപാരശക്തി ചിത്രേ അത്ര ലോക്യം ച വിലോകിത പടഃ പ്രകാശോപി അഭവത് സ ഏക. സർവൈർ നിദാനം, നിദാനം എന്ന് വെച്ചാൽ ഇവിടെ അധിഷ്ഠാനം എന്നർത്ഥം, ലയസ്ഥാനം എന്നർത്ഥം, സബ്സ്ട്രാറ്റം. സർവൈർ നിദാനം, ഈ ജഗത്ത് നമുക്കിപ്പോ അനുഭവത്തിലുള്ളത് എന്തൊക്കെയാ? ജഗത്ത് ഞാൻ, ഈ ജഗത്തിനെ കാണുന്ന ഞാൻ അല്ലേ. അനുഭൂതി മണ്ഡലത്തിൽ ഇപ്പോ ഉള്ളത് ഞാനുണ്ട്, ഞാൻ കാണുന്ന ലോകം, ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുന്നു. ഇതിന് വേദാന്തത്തില് അഹം ഇതം എന്ന് പറയും. ഞാൻ എന്നുള്ളതും ഇത് എന്നുള്ളതും, ഞാൻ എന്നുള്ളത് ഇതിനെയൊക്കെ അനുഭവിക്കുന്നു, ഞാൻ അനുഭവിക്കുന്ന വസ്തുക്കൾ ഇത് എന്ന് പറയാം, അഹം ഇതം. സർവൈർ നിദാനം ജഗതഃ അഹമശ്ച, ജഗത്തിനും അഹത്തിനും, ജഗത്തിനും അഹത്തിനും ആസ്പദമായിട്ട് വാച്യ പ്രഭു കശ്ചിത് അപാര ശക്തി. ഇവിടെ അഹം എന്ന് വെച്ചാൽ അഹങ്കാരം, ജീവത്വഭാവന, രണ്ടും ഒരേ സമയത്ത് പൊന്തി ഒരേ സമയത്ത് ലയിക്കും. രാത്രി അഹങ്കാരം ലയിക്കുമ്പോ ജഗത്തില്ല, ജഗത്തുമില്ല അഹങ്കാരവുമില്ല. രാവിലെ ഉണരുമ്പോ, ഉറക്കത്തുനിന്ന് ഉണരുമ്പോ അഹങ്കാരവും ജഗത്തും ഒരേ സമയത്ത് പൊന്തുന്നു. ഒന്ന് മാത്രമായിട്ട് ഒരിക്കലും ആരെങ്കിലും ഞാനില്ലാതെ ഒരു ലോകം കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിലേ ലോകമുള്ളൂ, അല്ലെങ്കിൽ ലോകത്തിനെ ഇതുവരെ ആരും കണ്ട ആളുകളില്ല. സ്വപ്നത്തിലും അതേപോലെ രണ്ടും, ഒബ്ജക്റ്റും സബ്ജക്റ്റും, ദൃക്കും ദൃശ്യവും ഒരേ സമയത്ത് പൊന്തി വരും, ഒരേ സമയത്ത് ലയിക്കും. ഇപ്പൊ സ്വപ്നത്തിൽ പ്രഭാഷണം ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുകയാണെന്ന് വെച്ചോളൂ. ഞാൻ തനിച്ചാണോ മുറിയിൽ കിടക്കുന്നത്? ഉറങ്ങിക്കഴിഞ്ഞു, ഉറങ്ങിയ സ്ഥലത്ത് സ്വപ്നം ഉണ്ടാവണു, സ്വപ്നത്തില് നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു, നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഇതേപോലെ ഇരിക്കണം. എല്ലാം അവരവരുടെ വസ്ത്രത്തിന്റെ നിറം രൂപം എല്ലാം, സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ഈ ഹാളായിട്ടും മൈക്കായിട്ടും പുസ്തകമായിട്ടും ഒക്കെ ഞാൻ തന്നെ മാറും അല്ലെ. ഞാനല്ലാതെ ഇവിടെ വേറെ ഒരു സ്റ്റഫും ഇല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോ ചുവപ്പ് വസ്ത്രവും നീല വസ്ത്രവും കറുത്ത വസ്ത്രവും വെളുത്ത വസ്ത്രവും എല്ലാം ഞാൻ തന്നെ, വെളുത്ത ആളും കറുത്ത ആളും ഞാൻ തന്നെ, സ്ത്രീയും പുരുഷനും ഞാൻ തന്നെ, ഇവിടെയുള്ള ഹാളും ഞാൻ തന്നെ. എന്നിട്ട് നിങ്ങളൊക്കെ ഒരു വശത്തിരുന്ന് കേൾക്കും, എന്നിട്ട് പ്രഭാഷണം ചെയ്യുന്ന ഒരു ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് പ്രഭാഷണം ചെയ്യുന്ന ഞാനുമായിട്ടും പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളായിട്ടും എന്റെ മനസ്സ് തന്നെ രണ്ടായി പിരിയും, ദൃക്കും ദൃശ്യവുമായിട്ട്. എന്നിട്ട് ഉറക്കത്തുനിന്ന് കലഞ്ഞ് എഴുന്നേറ്റാൽ പ്രഭാഷണം ചെയ്യണ ഞാൻ മാത്രം ഉണ്ടാവുമോ അവിടെ? ഉണ്ടാവില്ല. പ്രഭാഷണം ചെയ്യണ ഞാനും പോയി, പ്രഭാഷണം കേട്ട നിങ്ങളും പോയി, ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ യഥാർത്ഥ ഞാനേ ഉള്ളൂ അവിടെ. പ്രഭാഷണം ചെയ്ത ഞാനും അപ്പൊ ഉണ്മയല്ല, ഇത് കേട്ട നിങ്ങളും ഉണ്മയല്ല, രണ്ടും പോയി. ഇതൊക്കെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് സൃഷ്ടി രഹസ്യം അറിയാനായിട്ടാണ്. അഹങ്കാരവും ഇതംകാരവും ഒരേ സമയത്ത് പൊന്തി ഒരേ സമയത്ത് ലയിക്കുന്നു. ജഗത്തും ജഗത്തിനെ അനുഭവിക്കുന്ന ജീവനും ഒരേ സമയത്തുണ്ടായി ഒരേ സമയത്ത് ഇല്ലാതാവും. അപ്പോ ഈ ജീവനും ജഗത്തിനും ആശ്രയസ്ഥാനമായി ഞാനുണ്ടായിരുന്നു അവിടെ അല്ലേ, യഥാർത്ഥ ഞാൻ. അതേപോലെ ഈ പ്രപഞ്ചത്തിന് സർവൈർ നിദാനം ജഗതഃ അഹമസ്ത, ഈ ജഗത്തിനും ജീവനായ എനിക്കും ആശ്രയസ്ഥാനമായിട്ട് കശ്ചിത് അപാരശക്തി ഹി വാച്യഹ, ഏതോ ഒരു അപാരശക്തിയെ പറയേണ്ടിയിരിക്കുന്നു. കശ്ചിത് അപാരശക്തി, ആ അപാരശക്തി മൂന്നാമതായിട്ട് വേറെ ഒന്നായിട്ട് നിൽക്കുകയാണോ? ഗീതയിലും ഭഗവാൻ പറയുന്നു, ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത യോ ലോകത്രയമാവശ്യ ബിഭർത്തി അവ്യയീശ്വര എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നു. ഉത്തമ പുരുഷൻ എന്ന് പറയണം അല്ലെ. സംസ്കൃതത്തിൽ ഉത്തമ പുരുഷൻ എന്ന് വെച്ചാൽ എന്താ അറിയോ? ഭഗവത്ഗീതയിലെ ഉത്തമ പുരുഷൻ എടുത്ത ആളുകൾ കുറച്ച് ഭ്രമിച്ചിട്ടുണ്ട്, എന്താ ഈ മൂന്നാമതൊരു ഉത്തമ പുരുഷനെ ഭഗവാൻ പറഞ്ഞു. ജീവൻ ജഗത്ത് ഒരു ഉത്തമ പുരുഷൻ, ആരാ ഈ ഉത്തമ പുരുഷൻ എന്ന് വെച്ചാൽ സംസ്കൃതത്തില് ഇപ്പൊ ഇംഗ്ലീഷില് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി അല്ലെ. സംസ്കൃതത്തില് ഫസ്റ്റ് പേഴ്സൺ പ്രഥമ പുരുഷൻ സഹ ആണ്, മധ്യമ പുരുഷൻ ത്വം, മൂന്നാമത്തത് തൃതീയ പുരുഷനോ അധമ പുരുഷനോ അല്ല, മൂന്നാമത്തത് ഉത്തമ പുരുഷൻ അഹം ആണ്. അപ്പൊ അഹം ശബ്ദത്തിന്റെ യഥാർത്ഥ പൊരുളാണ് ഉത്തമ പുരുഷൻ. അത് അഹങ്കാരമല്ല, അഹം ശബ്ദത്തിന്റെ യഥാർത്ഥ പൊരുൾ. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത. ആ പരമാത്മാവ് ജീവനും ജഗത്തിനും ആശ്രയസ്ഥാനമായിട്ട് ഇരിക്കണമെന്ന്. ജീവനും ജഗത്തും ഒരേ സമയത്ത് പൊന്തി ഒരേ സമയത്ത് ലയിക്കുന്നു. ആ ജീവനായിട്ടും ജഗത്തായിട്ടും പരമാത്മാ തന്നെ. ഇപ്പൊ സ്വപ്നത്തിൽ നിങ്ങളെയൊക്കെ ഞാൻ കണ്ടു, എന്നെയും കണ്ടു. ഈ ജാഗ്രതയിലുള്ള പോലെ തന്നെ ഒരു അജ്ഞാനം സ്വപ്നത്തിലും ഉണ്ട്. ഇത് മാത്രമാണ് ഞാൻ, ഇതൊന്നും ഞാൻ ഇന്ന് സ്വപ്നത്തിൽ കരുതില്ല. ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇത് നിന്റെ സ്വപ്നമാണ്, ഇത് മുമ്പിലിരിക്കുന്ന ആളുകളും പ്രഭാഷണം ചെയ്യുന്ന ആളും ഒക്കെ നീ തന്നെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എനിക്ക് ഇത് മാത്രമേ ഞാനായിട്ട് തോന്നുന്നുള്ളൂ, ഇതൊന്നും തോന്നണില്ല. സ്വപ്നത്തിൽ ഇതേപോലെ അവിദ്യ നിൽക്കണു. പക്ഷെ സ്വപ്നത്തിൽ വാസ്തവത്തിൽ എന്താ, മുമ്പിലിരിക്കുന്നവരൊക്കെ ഞാൻ തന്നെ, ഞാൻ ഉണ്ടാക്കിയ ആളുകളാണ്. അതിൽ ഒരാൾ ഉറങ്ങിയാൽ അയാളുടെ ഉറക്കം ഞാനാണ്. അതിലൊരാൾ എന്തോ മനസ്സിലാക്കിയാൽ അയാളുടെ മനസ്സിലാക്കുന്ന ശക്തി ഞാനാണ്. അതിലൊരാൾ ചിരിച്ചാൽ അയാളുടെ ചിരി ഞാനാണ്. അതിലൊരാൾ എന്നെ വെറുത്താൽ അയാളുടെ വെറുപ്പ് ഞാനാണ്. വെറുക്കപ്പെടുന്നവനും ഞാനാണ്. രണ്ടും ഞാനാണ്. ഞാനല്ലാതെ അവിടെ ഒന്നുമില്ല. സ്വപ്നത്തിൽ കാണപ്പെടുന്ന ആളും കാണുന്നവനും രണ്ടും ഒരാൾ തന്നെ. ഒരാളിൽ നിന്ന് തന്നെയാ രണ്ടും ഉദ്ഭവിച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് വേറെ വേറെ എന്ന പോലെ തോന്നും. സ്വപ്നം എന്നുള്ള ആ സിനിമയില് നടിക്കുന്ന ആളും ആ സ്വപ്നം കാണാൻ ഒരു ലൈറ്റ് ഉണ്ട് അല്ലെ, വെളിച്ചം. ഇരുട്ടുമുറിയിലാണല്ലോ സാധാരണ കിടന്നുറങ്ങുക. ഇപ്പൊ സ്വപ്നം എങ്ങനെ കണ്ടു? വെള്ളെഴുത്തുള്ള ആൾക്കും കണ്ണാടിയൊന്നും വേണ്ട സ്വപ്നം കാണാൻ, ആണോ? നല്ലവണ്ണം കാണുന്നു സ്വപ്നം. എവിടുന്ന് കണ്ടു? എവിടുന്ന് ആ വെളിച്ചം? ഉള്ളിൽ ഒരു തേജസ് കൊണ്ടാണല്ലോ സ്വപ്നം കണ്ടത്. അപ്പൊ അവിടെ ഒരു ലൈറ്റ്, ഉള്ളിൽ സ്വപ്നം കാണാൻ ഒരു ലൈറ്റ്. സ്വപ്നം എന്ന ചിത്രം, സ്വപ്നം കാണാനുള്ള ലൈറ്റ്, സ്വപ്നം എന്ന നാടകം നടക്കുന്ന സ്ക്രീൻ, ഇതൊക്കെ തന്നെ ഞാൻ തന്നെയാണ് അല്ലേ. സ്വപ്നത്തിൽ ഈ അഭിനവ വിദ്യാതീർത്ഥ ഹാൾ, ഈ ഹാളും ഞാൻ തന്നെ. വ്യക്തികൾ മാത്രമല്ല, ഈ ഹാളും ഞാൻ തന്നെ. ഇവിടെയുള്ള ടൈം സ്പേസും ഒക്കെ ഞാൻ തന്നെ. ഞാനല്ലാത്ത സ്വപ്നത്തിൽ വേറെ ഒരു പദാർത്ഥമില്ല. അപ്പോ ഭഗവാൻ ഇവിടെ പറയുന്നത്, ചിത്രേ അത്ര ലോക്യം ച വിലോഹിതാ ച പടപ്രകാശോപി അഭവത് സ ഏകഹ. ഈ ചിത്രത്തിൽ, ഈ പ്രപഞ്ചമാവുന്ന ചിത്രത്തിൽ അഹങ്കാരത്തിനും ജഗത്തിനും ആശ്രയസ്ഥാനമായ ഒരു അപാരശക്തിയെ സൂചിപ്പിച്ചു. എന്നിട്ട് രണ്ടാമത്തെ പാദത്തിൽ പറയുന്നു, ആ അപാരശക്തി തന്നെയാണ് അഹങ്കാരമായിട്ടും ജഗത്തായിട്ടും ജഗത്തിലുള്ള സർവപദാർത്ഥങ്ങളായിട്ടും ജഗത്തിനെ ഭാസിപ്പിക്കുന്ന വെളിച്ചമായിട്ടും തീർന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ രണ്ടാമതൊരു പൊരുളില്ല, ആകപ്പാടെ തെറ്റിപ്പോകും. ആ അപാരശക്തി വേറെയും ആ അപാരശക്തിയിൽ നിന്ന് വേറെ ജീവനും ജഗത്തും പറഞ്ഞാൽ തെറ്റിപ്പോകും. ആദ്യത്തെ പാദം കൊണ്ട് പറഞ്ഞു, സർവൈർ നിദാനം, സകലത്തിനും നിദാനമായിട്ട്, ജഗതഃ അഹമശ്ച, ഈ ജഗത്തിനും അഹങ്കാരത്തിനും നിദാനമായിട്ട്. ജഗതഃ ലോകസ്യ അഹമഹ അഹമിതി വൃത്തിരൂപസ്യ ജീവസ്യ അസ്മദാദേഹേ നിദാനം കാരണം അപാരശക്തി അപാര അനവധികാശക്തി സാമർഥ്യരൂപയസ്യ സ കശ്ചിത് പ്രഭുഹു കോപി നാഥ ഈശ്വര ഇത്യർത്ഥ. എല്ലാറ്റിനും കാരണമായ ഒരു ഈശ്വരനെ പറഞ്ഞു. എന്നിട്ട് അവസാനം നോക്കുമ്പോഴോ, ആ ഈശ്വരൻ തന്നെയാണ് സകലതുമായിട്ട്, ജഗത്തായിട്ടും ജീവനായിട്ടും ജഗത്തിനെ കാണുന്ന വെളിച്ചമായിട്ടും എല്ലാമായി തീർന്നിരിക്കുന്നത്. ലോക്യം എന്ന് വെച്ചാൽ കാണപ്പെടുന്ന വസ്തു, വിലോകിത അതിനെ കാണുന്ന ആള്, പടഹ പടം എന്ന് വെച്ചാൽ തുണി എന്നാണ് അർത്ഥം. സ്ക്രീൻ, ഏത് സ്ക്രീനിലാണോ ഇതൊക്കെ കാണുന്നത് ആ സ്ക്രീൻ. പ്രകാശ, ഇതിനെയൊക്കെ കാണപ്പെടുന്ന പ്രകാശം, ഏത് പ്രകാശം കൊണ്ടാണോ കാണുന്നത് ആ പ്രകാശം. പടപ്രകാശോപി അഭവത് സ ഏകഹ, ആ ഏകവും അദ്വയവുമായ ഒരേ വസ്തു തന്നെ ഇവിടെ അനേകമായി പിരിഞ്ഞിരിക്കുന്നു. ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന, നാനാത്വം അല്പം പോലുമില്ല, അല്പം പോലും രണ്ടാമതൊരു വസ്തു ഇവിടെ ഇല്ല. ഒരേ സർവേശ്വരൻ തന്നെ സകലതുമായിട്ട് തീർന്നിരിക്കുന്നു, ജഗത്ത് മുഴുവനായിട്ട് തീർന്നിരിക്കുന്നു. അപ്പോ ഇതറിഞ്ഞാൽ സകല സന്ദേഹങ്ങളും അസ്തമിച്ചു, സകല രാഗദ്വേഷം ചലനങ്ങളൊക്കെ അസ്തമിക്കും. ഇവിടെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചമാവുന്ന ഈ അനുഭവ മണ്ഡലത്തില് ഒരേ ഒരു അനുഭൂതി കേന്ദ്രമേ ഉള്ളൂ ഓരോരുത്തർക്കും. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആകുന്ന അനുഭൂതി കേന്ദ്രത്തിൽ നിന്ന് പുറമേക്ക് വിസ്തരിച്ച് നിൽക്കുന്ന ഒരു ചിത്രത്തിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയണത് അല്ലെ. ഓരോരുത്തരും നോക്കുക, നിങ്ങളൊക്കെ എന്റെ വെറും തോന്നലുകളാണ്, നിങ്ങളെ ആരെയും എനിക്ക് അനുഭവിക്കാനേ പറ്റില്ല. അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ, വേറെ ആരെയും അനുഭവിക്കാൻ പറ്റില്ല. കാണാം, തൊടാം, സ്പർശിക്കാം, വികാരപ്പെടാം, പക്ഷെ ഇതൊന്നും അനുഭവമാവില്ല. വികാരമോ സ്പർശിക്കലോ കാണുകയോ രുചിക്കുകയോ ഒന്നും അനുഭവമല്ല, അതൊക്കെ അനുഭവത്തിന്റെ മേലെ ഒരു കളർ അത്രയേ ഉള്ളൂ, അതൊക്കെ വന്നിട്ട് പോകും. പക്ഷെ അനുഭവം എന്നുള്ളത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഞാനുണ്ട് എന്നുള്ള കേന്ദ്രത്തിൽ. ആ കേന്ദ്രത്തിൽ നിന്നും മനസ്സിങ്ങനെ വിരിഞ്ഞു പൊന്തി കാണുന്നതിനെ ജഗത്, വിവേകാനന്ദ സ്വാമികൾ പറയും, ഒരു സെന്റർ. ആ സെന്ററിൽ നിന്നും ഇൻഫിനിറ്റ് ആയിട്ട് വിരിഞ്ഞു പോകുന്ന സർക്കംഫറൻസ് ഇല്ലാത്ത ഒരു സർക്കിളാണ് ഈ പ്രപഞ്ചാനുഭവം എന്നുള്ളത്. ഇനിയൊരു സർക്കംഫറൻസ് ഒന്നുമില്ല, അത് മുഴുവൻ എവിടുന്ന് പൊന്തി, അതിനുള്ള കേന്ദ്രം എവിടെ, ഇവിടെ ഞാൻ ഇരിക്കണു എന്നുള്ള സ്ഥലത്ത്. അപ്പൊ ആ ഒരേ ഒരു വസ്തുവാണ് സകലതുമായി തീർന്നിരിക്കുന്നത്. ഈ പ്രപഞ്ചമായിട്ടും പ്രപഞ്ചത്തിനെ കാണുന്ന വെളിച്ചമായിട്ടും പ്രപഞ്ചത്തിൽ അനേക നാമരൂപങ്ങളായിട്ടും ഒക്കെ തീർന്നിരിക്കുന്നത് അതാണ്. പക്ഷെ എന്താ, മനസ്സ് ഈ ദ്വൈത സങ്കല്പം ചെയ്തിട്ട് കുടുങ്ങിപ്പോകും. രണ്ടുണ്ട്, പല വസ്തുക്കളുണ്ടെന്ന് കരുതി രാഗദ്വേഷം ഉണ്ടാക്കി ചണ്ട കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിന് സോഴ്സിലേക്ക് വരാൻ പറ്റില്ല. സോഴ്സിൽ വന്നാൽ, മൂലത്തിൽ വന്നാൽ ഈ ഒരു വസ്തുവേ ഉള്ളൂ, ഏകഹാം, ഒരേ ഈശ്വരൻ, ഒരേ ബ്രഹ്മം, ഒരേ പരമാത്മാ തന്നെയാണ് ഇവിടെ സകലതുമായി തീർന്നിരിക്കുന്നത്. ഇത് കണ്ട ഒരു ഋഷി ഉപനിഷത്തില് മനോഹരമായൊരു മന്ത്രം ധ്യാനത്തുനിന്ന് ഉണർന്ന് ഒരു ഋഷീശ്വരൻ ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നു, ഭഗവാനെ അങ്ങെല്ലാമായി തീർന്നിരിക്കുന്നു. ത്വം സ്ത്രീ ത്വം കുമാര ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതവാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖ നീരഃ നീലഃ പതംഗോ ഹരിതോ ലോഹിതാക്ഷഃ തടിദ്ഗർഭഋതവഃ സമുദ്രാഃ. ഭഗവാനെ അങ്ങെല്ലാമായിട്ട് തീർന്നിരിക്കുന്നു, സ്ത്രീയായിട്ടും പുരുഷനായിട്ടും കുമാരനായിട്ടും കുമാരിയായിട്ടും വൃദ്ധനായി വടികുത്തി നടക്കുന്നതും ഒക്കെ അങ്ങ് തന്നെ. ആകാശത്തിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നു, ഒരു തത്ത പറന്നു പോകുന്നു, ആ തത്ത അങ്ങയുടെ സ്വരൂപം. ആ ഋഷിയുടെ അപ്പപ്പോള ദർശനം, തടിദ്ഗർഭ, ആകാശത്തിൽ മേഘങ്ങൾ കൂടി വൃഷ്ടിയായിട്ട് ചൊരിയുന്നു. ഇത് ഈശ്വരാനുഭൂതിയുടെ വൃഷ്ടി, ബ്രഹ്മാനുഭവത്തിന്റെ വൃഷ്ടി എന്നാണ്. ഋതവ സമുദ്രാഹ, ഋതുക്കൾ മാറി മാറി വരുന്നു, സമുദ്രങ്ങൾ, നദി, എല്ലാം പരമാത്മസ്വരൂപം. ഭഗവാനല്ലാതെ മറ്റൊരു വസ്തുവില്ല. ഖം വായും അഗ്നിം സലിലം വഹിംച്ച് ജ്യോതീംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേഹേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേതനന്യഹ. നദിയും സമുദ്രവും ഒക്കെ ഹരിയുടെ ശരീരം എന്നാണ് ഭാഗവതം പറഞ്ഞത്. ജഗത്ത് മുഴുവൻ ഹരിയുടെ ശരീരം. ഈ പുറമേ കാണുന്ന ജഗത്ത് മാത്രമല്ല, ആ ജഗത്തിന്റെ റിയാക്ഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള അകമേ കാണുന്ന ഇമോഷൻസ്, വികാരങ്ങൾ, അതുമൊക്കെ ഭഗവാന്റെ ശരീരം. ഭഗവാൻ അകത്തൊരു ലോകം പുറത്തൊരു ലോകമായി വിരിഞ്ഞു നിൽക്കുന്നു. ഈ അകത്തുള്ള ലോകത്തിനും പുറത്തുള്ള ലോകത്തിനും ആശ്രയസ്ഥാനമായ പ്രജ്ഞ, അഹംബോധമായിട്ടും ആ സർവേശ്വരൻ നിൽക്കുന്നു. എന്ത് അത്ഭുതമായ ദർശനം! ഇത് തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ അറിയാനൊന്നുമില്ല, ഒരു വിഷമമില്ല, കൺഫ്യൂഷനൊന്നും വരുത്താതിരുന്നാൽ മതി, ഇത്രയേ ഉള്ളൂ. വാച്യപ്രഭു കശ്ചിത് അപാരശക്തി, അപാരശക്തി. അപാരശക്തി എവിടെ, നമ്മളിൽ എവിടെ തോന്നുന്നു? അപാരശക്തിയൊന്നും അപ്പൊ തോന്നണില്ലല്ലോ. ഞാൻ ചിലരൊക്കെ ചോദിക്കും, ജീവൻ തന്നെ ബ്രഹ്മമാണെങ്കിൽ സൃഷ്ടിക്കാൻ പറ്റുമോ, സംഹാരം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. തികച്ചും അബദ്ധമായ ചോദ്യം. ജീവൻ ഒരിക്കലും ബ്രഹ്മമാവില്ല. ജീവൻ എന്നുള്ള ഒരു സാധനമേ ഇല്ല. എന്നാലല്ലേ ജീവൻ ബ്രഹ്മമാവാൻ. ജീവൻ എവിടെ എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ജീവൻ ഇല്ല, പ്രപഞ്ചം മുഴുവനായി വിരിഞ്ഞു നിൽക്കുന്ന അപാരശക്തി. ആ അപാരശക്തിയെ ഉള്ളൂ എന്നറിയും, അതാണ് അഹത്തിന്റെ യഥാർത്ഥ പൊരുൾ എന്ന് കണ്ടെത്തുമ്പോൾ സകല സിദ്ധികളും കയ്യിലാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ അവസാനം ആചാര്യസ്വാമികൾ പറയുന്നു, സ്യാദ് ഈശ്വരത്വം സ്വതസിദ്ധ്യേത് പുനരഷ്ടതാ പരിണതം ച ഐശ്വര്യമവ്യാഹതം. വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഈശ്വരത്വം തന്നെ സിദ്ധിക്കും, എട്ടുവിധ സിദ്ധികളും സിദ്ധിക്കും, തടസ്സമില്ലാത്ത ഐശ്വര്യം സിദ്ധിക്കും എന്നാണ്. ആവശ്യം ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഇത് കണ്ടെത്തിയ ആൾക്ക്. പിന്നെ ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ, പ്രകൃതിക്ക് അയാളിലൂടെ ആവശ്യമുണ്ടെങ്കിൽ അതും നടക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വായുവും അഗ്നിയും ഒക്കെ അയാളാണേ. ഇപ്പോ ഒരു പ്രത്യേക ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതാണ് മഹർഷി നീ സദർശനത്തിൽ പറയാൻ പോകുന്നു, തസ്യസ്ഥിതിം ഭാവയിത്തും ക്ഷമക്കഹ. ആ സത്യം കണ്ടെത്തിയ ജീവൻ മുക്തന്റെ ഉള്ളിലുള്ള അനുഭൂതി മണ്ഡലത്തിന്റെ ആഴം കണ്ടവരാരുണ്ട് എന്നാണ്. പുറത്തുനിന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. സമുദ്രത്തിന്റെ മേലെ ചെറിയ ദ്വീപുകൾ കാണും, കൊച്ചു കൊച്ചു ദ്വീപുകൾ. ആഴം അളന്നു നോക്കിയാൽ എവറസ്റ്റ് പർവ്വതത്തിനേക്കാളും ഉയരമുള്ള കൊടുമുടികളായിരിക്കും വെള്ളത്തിന്റെ ഉള്ളിൽ. അതുപോലെയാണ് ജ്ഞാനികളുടെ സ്ഥിതി. സർവസാധാരണമായിട്ട് ഇരിക്കും, ആഴം കണ്ടെത്താൻ പറ്റില്ല. ജഗത്തും പ്രപഞ്ചം മുഴുവനും ഈ അധിഷ്ഠാനത്തിൽ ഒതുങ്ങി. ഇപ്പോ ഈ അദ്വൈത തത്വം പറഞ്ഞുകൊണ്ട് സദർശനം യഥാർത്ഥത്തിൽ ഈ മന്ത്രത്തിൽ നിന്ന് ആരംഭിക്കും. സർവൈർ നിദാനം, ആദ്യത്തെ രണ്ടു മന്ത്രവും മംഗളശ്ലോകമാണ്. സത്പ്രത്യയാഹ എന്നുള്ളതും മൃത്യുഞ്ജയം എന്നുള്ളതും. ഈ മന്ത്രം സർവൈർ നിദാനം ജഗതോഹമശ് വാച്യ പ്രഭു കശ്ചിത് അപാര ശക്തി ചിത്രേ അത്ര ലോക്യം ച വിലോകിതാ ച പടഃ പ്രകാശോപി അഭവത് സ ഏക. ഈ പ്രപഞ്ചമാവുന്ന ചിത്രം, ഈ ചിത്രത്തിനെ കാണുന്ന ഞാൻ, ഈ പ്രപഞ്ചം കാണാൻ സഹായിക്കുന്ന പ്രകാശം, വെളിച്ചം, സൂര്യന്റെ പ്രകാശമല്ല, എന്റെ പ്രകാശമാണ്. എന്റെ പ്രകാശം കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമതൊരു പ്രകാശമില്ല എന്നാണ്. സൂര്യൻ പ്രകാശിക്കണമെങ്കിൽ ഞാനുണ്ട് എന്നുള്ള പ്രജ്ഞ വേണം, അല്ലെങ്കിൽ സൂര്യനെ ആര് കാണും? സൂര്യനെ എവിടുന്ന് കാണും? സൂര്യൻ പ്രകാശിച്ചിട്ട് എന്ത് കാര്യം? സൂര്യനുണ്ട് എന്ന് അറിയണത് എങ്ങനെ? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതിയിലാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ഉപനിഷത്തിലെ യാജ്ഞവൽക്യൻ ഇങ്ങനെ പറഞ്ഞു വന്നു, ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു യാജ്ഞവൽക്യനോട്, ഭൂമി എതിൽ പ്രതിഷ്ഠിതം? ഭൂമി വെള്ളത്തില്, വെള്ളമോ? വെള്ളം അഗ്നിയില്. അഗ്നി ഏതിലാ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അഗ്നി വായുവില്. വായു എവിടെ പ്രതിഷ്ഠിതം? വായു ആകാശത്തില്, സ്പേസില്. ആകാശ കസ്മിൻ പ്രതിഷ്ഠിത? ആകാശം എവിടെ പ്രതിഷ്ഠിതം? ആദ്യം ആജ്ഞവൽക്കൊന്ന് ദേഷ്യപ്പെട്ടു, ഈ ചോദ്യം ചോദിച്ചപ്പോ അധികം ചോദിക്കരുത് എന്നോ. ആകാശ കസ്മിൻ പ്രതിഷ്ഠ? പിന്നെ പറഞ്ഞു, ആകാശം എവിടെ പ്രതിഷ്ഠിതം എന്ന് ചോദിച്ചാൽ ആകാശം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ആളില്, അല്ലാതെ എവിടെ പ്രതിഷ്ഠിതം? സ്പേസ് എവിടെ അനുഭവിക്കണം? സ്പേസ് ഉണ്ട് എന്ന് അനുഭവപ്പെടണമെങ്കിൽ മനസ്സ് വിരിഞ്ഞു പൊന്തുമ്പോഴാണ് സ്പേസ് അനുഭവപ്പെടുന്നത്. മനസ്സ് ലയിച്ചാൽ സ്പേസ് എവിടെ? രാത്രി ഉറക്കത്തിൽ സ്പേസ് ഉണ്ടോ? ടൈം ഉണ്ടോ? മനസ്സിൽ ഇളകിയാൽ ടൈമും സ്പേസും പൊന്തി. മനസ്സ് ലയിച്ചുവോ? ടൈമും സ്പേസും പോയി. അപ്പൊ മനസ്സിന്റെ വിസ്താരമാണ് ടൈമും സ്പേസും. ആ സ്പേസ് മനസ്സിൽ കിടക്കണു. മനസ്സെവിടെ പ്രതിഷ്ഠിതം? മനസ്സ് ഞാനുണ്ട് എന്ന അനുഭവത്തിൽ നിന്നും പൊന്തുന്ന അനിർവചനീയമായ ഒരു ശക്തിയാണ് മനസ്സ് എന്ന് പറയണത്. അഹമസ്മി എന്ന അനുഭവത്തിൽ നിന്നും പൊന്തുന്ന അനിർവചനീയമായ ഒരു ശക്തിപ്രഭാവത്തിനെയാണ് മനസ്സ് എന്ന് പറയണത്. അപ്പൊ ആ മനസ്സ് ആത്മാവിൽ ലയിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഈ ആത്മവസ്തുവില്, പ്രജ്ഞയില്, ബോധത്തില് പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നു. അപ്പൊ അതല്ലാതെ മറ്റൊരു വസ്തുവില്ല. ബോധത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് ബോധം തന്നെ. ഈശ്വരൻ അനന്തൻ എന്ന് നമ്മൾ സമ്മതിച്ചാൽ അനന്തത്തിൽ നിന്നും ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. കാരണം അനന്തത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അനന്തത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് വലതും ഉണ്ടായാൽ ഈ അനന്തം അന്തമായി പോകും. ഇൻഫിനിറ്റിൽ രണ്ട് ഇൻഫിനിറ്റ് ഉണ്ടാവാൻ പറ്റുമോ? ഇൻഫിനിറ്റ് രണ്ടെണ്ണമായാൽ പിന്നെ അതിനെങ്ങനെ ഇൻഫിനിറ്റ് എന്ന് പറയും? ഇൻഫിനിറ്റ് ഒന്നേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ തന്നെ ഏകം എന്നർത്ഥം, അല്ലെങ്കിൽ അത് ഖണ്ഡിക്കപ്പെടും. അപ്പൊ അഖണ്ഡത്തിൽ എന്തുണ്ടായാലും അതൊക്കെ അഖണ്ഡം തന്നെ. സമുദ്രത്തിൽ എന്തൊക്കെ പൊന്തിയാലും അതൊക്കെ ജലം തന്നെ. സമുദ്രത്തില് അല പൊന്തുന്നു, കുമിള പൊന്തുണു, നൊരയും പതയൊക്കെ വരുന്നു. പക്ഷെ ഈ നൊരയും പതയും അലയും കുമിളയും ഒക്കെ സമുദ്രം തന്നെ. സമുദ്രവും അലയും കുമിളയും നൊരയും പതയും ഒക്കെ ജലം തന്നെ. അവസാനത്തെ അനാലിസിസിലെ എല്ലാം ജലം. അതുപോലെ ഈ സകലതും ബ്രഹ്മം, ഒരേ സ്റ്റഫാണ്. ഇതിനൊക്കെ ബേസിക് ആയിട്ട് ഞാനും നിങ്ങളും സകല പ്രപഞ്ചവും ആ ആനന്ദഘനരൂപമായ സർവേശ്വരന്റെ കൂത്താട്ടം, അത്രയേ ഉള്ളൂ. ലോകവത്തു ലീലാ കൈവല്യം, ഒരു ക്രീഡാഭവനം, ഒരു കളിയാണത്. താൻ തന്നെ പലതായി തീർന്നിട്ട് കളിക്കണു സർവേശ്വരൻ. ഇതറിഞ്ഞാൽ പിന്നെ എന്ത് രാഗദ്വേഷം? ആരെ വെറുക്കാനാണ്? ആരോട് പ്രത്യേകിച്ച് ആസക്തി വെക്കാനാണ്? അപ്പോ ഇത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് അതാണ് ഈ അർത്ഥത്തിലാണ് സർവം ഖലു ഇതം ബ്രഹ്മ എന്ന മഹാവാക്യം. ഈ കാണുന്നതൊക്കെ സർവം ഖലു ഇതം ബ്രഹ്മ, കാണുന്നതൊക്കെ ബ്രഹ്മമയം, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. ജഗദ്രൂപമായി പരമാത്മാ തന്നെ വിരിഞ്ഞു നിൽക്കുന്നു, ഭഗവാനല്ലാതെ മറ്റൊരു വസ്തുവില്ല. ഇത് ആണ് പാരമാർത്ഥികമായ അദ്വൈത സത്യം. ഇത് കഴിഞ്ഞാണ്